ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കോഡ് ജനറേഷൻ. ഓക്കെ, സോ എന്താണ് നമുക്കൊരു കോഡ് ജനറേഷൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ വാട്ട്സ് ദ റോൾ ഓഫ് എ കോഡ് ജനറേറ്റർ? ബേസിക്കലി നമുക്കറിയാം കമ്പൈലറിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് നോക്കിക്കഴിഞ്ഞാൽ കോഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫൈനൽ ഫേസ് ഓഫ് കമ്പൈലേഷൻ പ്രോസസ്. ഇനി അതിൻ്റെ അകത്ത് ഇൻപുട്ടായിട്ട് എന്താ കിട്ടുന്നത്? നമുക്ക് ഇൻ്റർമീഡിയറ്റ് കോഡ്, ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഇൻ്റർമീഡിയറ്റ് കോഡായിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് ഒരു കോഡ് ജനറേറ്ററിന് കൊടുക്കുന്നത്. ആൻഡ് ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജിൽ കിട്ടുന്ന ഒരു കോഡായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇൻ എ കോഡ് ജനറേറ്റർ. ഓക്കെ, അപ്പം കോഡ് ജനറേറ്ററിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ്, സോഴ്സ് പ്രോഗ്രാമിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് കോഡ് നമ്മൾ ഇൻപുട്ടായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും ആ ആക്സെപ്റ്റ് ചെയ്ത കോഡിൻ്റെ അകത്തുനിന്നുള്ള ഔട്ട്പുട്ട് കോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെഷീൻ ലാംഗ്വേജിൽ വരുന്ന ഒരു കോഡായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബേസിക് ഗോൾസ് ഓഫ് എ കോഡ് ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി മൂന്ന് ഗോളാണ് ഒരു നല്ലൊരു കോഡ് ജനറേറ്ററിന് വേണ്ടത്. ഒന്ന്, കറക്റ്റായിട്ടുള്ള കോഡ്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ്, അതേമാതിരി കംപ്ലീറ്റ് ആയിട്ടുള്ള കോഡ്. ഓക്കെ, സോ ദീസ് ആർ ദ ത്രീ ഗോൾസ്, അല്ലെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദ ബേസിക് ടു ഗോൾസ് ഇസ് കറക്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് കോഡ് ജനറേഷൻ ആയിരിക്കും നമുക്ക് ഒരു 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 കോഡ് ജനറേറ്ററിൻ്റെ ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ ചോദ്യം, എങ്ങനെയാണ് അല്ലെങ്കിൽ കോഡ് ജനറേറ്ററിൻ്റെ എങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കും ഒരു കോഡ് ജനറേറ്ററിന് വരാൻ ചാൻസസ് ഉള്ള ഇൻപുട്ട്? ഓക്കെ, നമുക്ക് പറയാം കോഡ് ജനറേറ്ററിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻ്റർമീഡിയറ്റ് കോഡാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ത്രീ അഡ്രസ് റെപ്രസെൻറ്റേഷൻ, ക്വാഡ്രപ്പിൾസോ ട്രിപ്പിൾസോ, അതല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ട്രിപ്പിൾസോ ആവാം, അതല്ലെങ്കിൽ വെർച്വൽ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ആവാം, ബൈറ്റ് കോഡോ അല്ലെങ്കിൽ സ്റ്റാക്ക് മെഷീൻ കോഡ്സോ ആവാം, അതല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതൊരു ലീനിയർ റെപ്രസെൻറ്റേഷൻ ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ ഒരു പോസ്റ്റ്ഫിക്സ് നൊട്ടേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഗ്രാഫിക് നൊട്ടേഷൻ ആയിരിക്കും. ഓക്കെ, സിൻടാക്സ് ട്രീയോ അല്ലെങ്കിൽ ഡാഗോ വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി കോഡ് ജനറേഷന് അല്ലെങ്കിൽ കോഡ് ജനറേറ്റർ റിസൾട്ടായി തരുന്നത് എന്തായിരിക്കും? റിസ്ക് അല്ലെങ്കിൽ സിസ്ക് കോഡായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡ് കൊടുത്തു, നമുക്ക് ടാർഗറ്റ് മെഷീൻ കോഡായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ പോകുന്നത്. ഇനി എന്തൊക്കെയാണ് നമുക്കൊരു കോഡ് ജനറേറ്റർ ജനറേറ്റഡ് കോഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കണം? നാല് പ്രോപ്പർട്ടീസ് നമ്മൾ നോർമലി പറയാറ്. ഒന്ന്, കറക്റ്റ് ആയിരിക്കണം, ഹൈ ക്വാളിറ്റി ആയിരിക്കണം, ഇറ്റ് ഷുഡ് എഫിഷ്യൻ്റ്ലി യൂസ് ദ റിസോഴ്സസ്, അതേമാതിരി ക്വിക്ക് കോഡ് ജനറേഷൻ. നാല് കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരു ടാർഗറ്റ് കോഡിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന പ്രോപ്പർട്ടീസ്: കറക്റ്റ്നെസ്, ഹൈ ക്വാളിറ്റി, എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ദ റിസോഴ്സസ് ദർ ആർ അവൈലബിൾ അറ്റ് ദ ടാർഗറ്റ് കോഡ്, ആൻഡ് ക്വിക്ക് കോഡ് ജനറേഷൻ. സോ ദീസ് ആർ ദ ഫോർ ബേസിക് പ്രോപ്പർട്ടീസ്. ഇനി അടുത്ത നമുക്കറിയേണ്ടത് എന്തൊക്കെയാണ് കോഡ് ജനറേഷനിൽ ബേസിക്കായിട്ട് വരാൻ പോകുന്ന ഇഷ്യൂസ്. ഓക്കെ, ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇൻപുട്ട് ടു ദ കോഡ് ജനറേറ്റർ. എന്തായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്നുള്ളത് തന്നെയാണ് ഡെഫിനറ്റായിട്ടും നമുക്ക് വരുന്ന ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് കോഡാണ്. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഒത്തിരി ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് എറർ ഫ്രീ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത്? സോ ദാറ്റ് ഈസ് വൺ ഇഷ്യൂവിനെ കോഡ് ജനറേറ്റർ. മൾട്ടിപ്പിൾ വേരിയൻസ് ഓഫ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ലാംഗ്വേജസ് ആർ അവൈലബിൾ. ഓക്കെ, ഇനി അടുത്തത് ടാർഗറ്റ് പ്രോഗ്രാം എന്തായിരിക്കും? ഓക്കെ, നമുക്കറിയാം ഒരു ഒരു കോഡ് ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് ടാർഗറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലേ? ഔട്ട്പുട്ട് നമുക്ക് വെറൈറ്റി ഓഫ് ഫോംസിൽ നമുക്ക് വരാം. അബ്സല്യൂട്ട് മെഷീൻ ലാംഗ്വേജിൽ വരാം, അല്ലെങ്കിൽ റീലൊക്കേറ്റബിൾ മെഷീൻ ലാംഗ്വേജിലായിരിക്കാം, അതല്ലെങ്കിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജിലായിരിക്കാം. അപ്പം നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടിന് ഓരോ സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ടാർഗറ്റ് കോഡാണ് ജനറേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു അബ്സല്യൂട്ട് മെഷീൻ പ്രോഗ്രാമാണ് ഔട്ട്പുട്ടായിട്ട് കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഡയറക്റ്റായിട്ട് മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആക്സസിബിലിറ്റി ഉണ്ട്, ഇമ്മീഡിയറ്റ് എക്സിക്യൂഷനാണ്. ഇനി അതല്ല, നമ്മൾ റീലൊക്കേറ്റബിൾ മെഷീൻ കോഡാണെങ്കിലോ നമുക്കറിയാം സബ് റൂട്ടീൻസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സബ് റൂട്ടീൻസിനെ സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിങ്കറും ലോഡറും യൂസ് ചെയ്യണം, പക്ഷേ അവിടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അതേ മാതിരി ഞാൻ അസംബ്ലി ലെവൽ ലാംഗ്വേജ് ആണെങ്കിലോ നമുക്ക് ഔട്ട്പുട്ട് സിംബോളിക് റിപ്രസെൻറ്റേഷൻസ് അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അത് മാക്രോസ് യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ ഹൗ വിൽ യു ഡിസൈഡ്?
സോ ദ നെക്സ്റ്റ് ഇഷ്യൂസ് ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ. ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഉള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ ക്വാളിറ്റി നമുക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് ഫോർവേഡ് ആക്ഷൻ ആണ്. ഒന്നും ചെയ്യാനില്ല, തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണോ അതിനെ ഡയറക്റ്റായിട്ട് അതിൻ്റെ മെഷീൻ ഇക്വലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രം മതി. പക്ഷേ എപ്പോഴും നമുക്ക് ഇൻസ്ട്രക്ഷൻസ് അങ്ങനെയാണോ വരുന്നത്? അല്ല, നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ക്വാളിറ്റി ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി ഡിഫൈൻ ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഹയർ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ്റെ ലെവൽ. നമ്മൾ പഠിച്ചിരുന്നു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ഒന്നെങ്കിൽ ഹൈ ലെവൽ വരാം, അതല്ലെങ്കിൽ ലോ ലെവൽ വരാം. ലോ ലെവൽ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? നമ്മൾ പറഞ്ഞിരുന്നു ലോ ലെവൽ ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ആർ മോർ ടു ദ മെഷീൻ ലെവലിലേക്ക് കുറച്ചും കൂടി റിലേറ്റഡ് ആയിരിക്കും അത് വരുന്നത്. സോ അവിടെ നിന്ന് ജനറേറ്റ് അപ്പോൾ നമ്മൾ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനെ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ മെഷീൻ്റെ കുറച്ചും കൂടി നിയറർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും. അടുത്തതാണ് നമുക്ക് കൊടുത്തിരിക്കുന്ന നേച്ചർ ഓഫ് ദ ഇസ് എ റിലേഷൻഷിപ്സ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ വാല്യൂ, ചില വാല്യൂസ് ഫ്ലോട്ടിംഗ് വാല്യൂസ് ആണ്, ആ ഫ്ലോട്ടിംഗ് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന വാല്യൂനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു രജിസ്റ്റർ വാല്യൂ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിൻ്റെ റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്നത് ഡിഫൈൻഡ് ആണെങ്കിൽ അത് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ് ജനറേറ്റ് ചെയ്യും. അതേമാതിരി നമ്മുടെ മൂന്നാമത്തെ ഫാക്ടറാണ് ജനറേറ്റഡ് കോഡിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റ, കുറേ ഡാറ്റ ഉണ്ടെങ്കിൽ, ഓക്കെ, നമുക്ക് ഡാറ്റേൻ്റെ എമൗണ്ട് കൂടുന്നതനുസരിച്ച്, ഇൻഫർമേഷൻ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് കോഡ് എഫിഷ്യൻസി കുറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, എനിക്ക് വേണ്ട ഒരു ഇൻസ്ട്രക്ഷൻ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. ഇൻക്രിമെൻ്റ് എന്താണ് ഞാൻ പറയുന്നത്? ഐ എൻ സി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷനും ഉണ്ട്. ഐ എൻ സി എന്ന് പറയുന്നത് ഇൻക്രിമെൻ്റ് ആണ്, ഇൻക്രിമെൻറ്റ് ബൈ വൺ ആണ്. പക്ഷേ നമ്മൾ ഈ ഒരു ഇൻസ്ട്രക്ഷന് പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം ആ വാല്യൂ ലോഡ് ചെയ്തു, ആ ലോഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജിൽ ആ വാല്യൂവിനെ ആ വാല്യൂ പ്ലസ് വൺ വെച്ച് ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് തിരിച്ച് ആ വാല്യൂവിനെ രജിസ്റ്ററിൽ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പം നമുക്കിവിടെ ചെയ്യുന്ന പ്രൊസീജിയർ വലിയ പ്രൊസീജിയറാണ് അല്ലേ? അപ്പം നമുക്ക് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ, ഐ എൻ സി എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആ ഒരു ഇൻസ്ട്രക്ഷൻ ആണോ അതോ അതിന് പകരം നമ്മൾ ഈ നാല് ഇൻസ്ട്രക്ഷൻസ് ആണോ ചെയ്യേണ്ടത്? വാട്ട് ഈസ് അവൈലബിൾ, ഹൗ ഇറ്റ് ഹാസ് ടു ബി യൂസ്ഡ്, ദിസ് ഇസ് ജസ്റ്റ് വൺ എക്സാമ്പിൾ. സോ ഇതേമാതിരി ഏത് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ, ഏത് ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റീസണിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഫാക്ടറാണ് രജിസ്റ്റർ അലോക്കേഷൻ. രജിസ്റ്റർ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് രജിസ്റ്റർ അലോക്കേഷനിൽ വരുന്നത്. ഒന്ന് അലോക്കേഷൻ, അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേരിയബിളിനെ നമ്മൾ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിനെയാണ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേരിയബിളിനെ ഏത് രജിസ്റ്ററാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അസൈൻമെൻറ്റും അലോക്കേഷനും രണ്ട് പ്രൊസീജിയേഴ്സാണ് ഒരു രജിസ്റ്റർ അലോക്കേഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, രജിസ്റ്റർ അലോക്കേഷൻ എന്ന് പറയുന്നത് എൻ പി കംപ്ലീറ്റ് പ്രോബ്ലം ആണ്. നമ്മൾ ഡാറ്റ, സോറി, ടി ഒ സി പഠിച്ചപ്പോൾ നമ്മൾ എൻ പി കംപ്ലീറ്റ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിരുന്നു. എൻ പി കംപ്ലീറ്റ് എന്താണ്? എൻ പി എന്ന് പറഞ്ഞാൽ തന്നെ പോളിനോമിയൽ ടൈമിലാണ് നമുക്ക് പോളിനോമിയൽ ടൈമിൽ അതിൻ്റെ സൊല്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, വേരിയബിൾ വെരിഫൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതേമാതിരി എൻ പി കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അതിനെ നമുക്ക് എൻ പി കംപ്ലീറ്റ് പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറ് അതിനെ നമുക്ക് പിയിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ പ്രോബ്ലത്തിനെ നമുക്ക് വേറൊരു എൻ പി പ്രോബ്ലത്തിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേമാതിരി തന്നെ അടുത്തൊരു അല്ലെങ്കിൽ രജിസ്റ്ററിൻ്റെ ആർക്കിടെക്ചറൽ കൺവെൻഷൻസ്, നമുക്ക് എങ്ങനെയാണ് രജിസ്റ്റേഴ്സ് സ്റ്റോർ ചെയ്യുന്നത്, ആ രജിസ്റ്റേഴ്സിൻ്റെ ഓരോ മെഷീനും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ രജിസ്റ്റേഴ്സിൻ്റെ അലൊക്കേഷൻ അല്ലെങ്കിൽ രജിസ്റ്റേഴ്സിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റർ അലൊക്കേഷൻ കോംപ്ലിക്കേറ്റഡ് ആവാം. ഞാൻ ഓൾറെഡി ഒരു ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ ചെയ്തു. ആ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷന് ഞാൻ കൺവേർട്ട് ചെയ്യുന്ന മെഷീൻ എന്ന് പറയുന്നത് ചിലപ്പം ആ മെഷീൻ്റെ പോസിബിലിറ്റി തന്നെ ആയിരിക്കണം എന്നില്ല വേറൊരു മെഷീൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ചില രജിസ്റ്റേഴ്സിൻ്റെ ചിലതിൻ്റെ അകത്ത് നമ്മൾ അക്യുമുലേറ്ററിലായിരിക്കും റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. ചില ചില രജിസ്റ്റേഴ്സ് ചില ഇൻസ്ട്രക്ഷൻസിന് റിസർവ്ഡ് ആയിരിക്കും. അതേമാതിരി ചില രജിസ്റ്റേഴ്സിൽ നമുക്ക് അരിത്മെറ്റിക് പ്രിസിഷൻസിൻ്റെ ഡിഫറൻസസ് ഉണ്ടാവും. സോ എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റേഴ്സിനെ ചൂസ് ചെയ്യുന്നത്, ഏത് രജിസ്റ്ററാണ്, എന്ത് ടൈപ്പ് ഓഫ് രജിസ്റ്ററാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്, സോ ആ ഒരു കാര്യം, ഹൗ ടു ഡിഫൈൻ അല്ലെങ്കിൽ ഹൗ യു ആർ ഗോയിങ് ടു ഐഡൻറ്റിഫൈ ദ ഓപ്റ്റിമൽ ഓർ ദ ഐഡിയൽ രജിസ്റ്റർ ഫോർ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വേരിയബിൾ. ദാറ്റ് ഇസ് എ അനദർ ഇഷ്യൂ ദാറ്റ് ഇസ് ബീങ് ഡെൽറ്റ് വൈൽ ഇൻ കോഡ് ജനറേഷൻ. ഓക്കെ, സോ അടുത്ത ഇഷ്യൂ ആണ് ഓർഡർ ഓഫ് ഇവാലുവേഷൻ. ഓക്കെ, നമുക്കറിയാം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്, ഒരു ഇൻ്റർമീഡിയറ്റ് കോഡാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ഏത് ഓർഡറിലാണ് നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ടാർഗറ്റ് കോഡിൻ്റെ എഫിഷ്യൻസിനെ അത് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ദർ ആർ സർട്ടൻ ഇൻസ്ട്രക്ഷൻ ദർ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദർ ഓർഡർ ഓഫ് ഇവാലുവേഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, സം എ പ്ലസ് ബി എന്ന് പറയുന്നത് ടീം, അത് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് വരുന്നത് ഡി പ്ലസ് ഇ എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, ഈ രണ്ട് വാല്യൂബിൾ, ഇപ്പം എനിക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എ പ്ലസ് ബി മൈനസ് സി പ്ലസ് ഡി ഇൻറ്റു ഇ ആണ്. ഓക്കെ, ആദ്യം ഞാൻ ഇത് കമ്പ്യൂട്ട് ചെയ്യാം, എനിക്ക് ഒന്നെങ്കിൽ എ പ്ലസ് ബി കമ്പ്യൂട്ട് ചെയ്യാം അതല്ലെങ്കിൽ സി പ്ലസ് ഡി കമ്പ്യൂട്ട് ചെയ്യാം. ഏത് ഓർഡറിലാണ് ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് സിഗ്നിഫിക്കൻ്റ് അല്ല അല്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആദ്യം എ പ്ലസ് ബി ഇവാലുവേറ്റ് ചെയ്യുന്നു അതോ സി പ്ലസ് ഡി ഇവാലുവേറ്റ് ചെയ്യുന്നു. എൻ്റെ ആക്ച്വൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് എ പ്ലസ് ബി മൈനസ് സി പ്ലസ് ഡി ഇൻറ്റു ഇ എന്ന് പറഞ്ഞതായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് കോഡ് എന്തായിരിക്കും വരുന്നത്, ആദ്യത്തെ ഇൻ്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത് ടെമ്പററി രജിസ്റ്റർ ടി വൺ വിൽ ബി ഈക്വൽ ടു എ പ്ലസ് ബി, ടി ടു വിൽ ബി ഈക്വൽ ടു സി പ്ലസ് ഡി, ടി ത്രീ വിൽ ബി ഈക്വൽ ടു ഇ ഇൻറ്റു ടി ടു, ടി ഫോർ ഇസ് ഈക്വൽ ടു ഇ ടി വൺ മൈനസ് ടി ത്രീ. ഓക്കെ, ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് കോഡ്. ഇനി ഈ കോഡ് ഈ ഓർഡറിലല്ലാണ്ട് ഈ ഓർഡറിലാണ് ഞാൻ അതിനെ കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്, എ എന്ന് പറയുന്നതിനെ വേറൊരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു, അതിൻ്റെ ശേഷം എന്ത് ചെയ്തു, ആ രജിസ്റ്ററിലെ കണ്ടൻറ്റും അതേമാതിരി ബി എന്ന് പറയുന്ന വേരിയബിളിലെ കണ്ടൻറ്റും കൂടി ആഡ് ചെയ്തു, അതിന് ഞാൻ ഒരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. മൂന്ന് സ്റ്റെപ്പായി. ഇനി ഇതേ മൂന്ന് സ്റ്റെപ്പ് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യണം, രണ്ടാമത്തെ ഒരു വാല്യൂവിന് വേണ്ടിയിട്ട് ചെയ്യണം. ദറ്റ് ഇസ് ഐ ബി മൂവിങ് ദ വാല്യൂ ഫ്രം സി ടു ആർ വൺ, ദെൻ ഐ ബി ആഡിങ് ദ കണ്ടൻറ്റ് ഓഫ് ഡി വിത്ത് ആർ വൺ. ഓക്കെ, ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഇനി ആഡ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് ഇ അല്ലേ. അപ്പോൾ ഇനി അടുത്തത് വേറൊരു രജിസ്റ്ററിലേക്ക് ഇ എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി എന്താണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ചെയ്യാൻ പോകുന്നത്, ഐ എം ഗോയിങ് ടു മൾട്ടിപ്ലൈ ദീസ് ടു വാല്യൂസ്. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് വേറൊരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. സ്റ്റോർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ആ ടെമ്പററി വേരിയബിളിനകത്ത് നിന്ന് ഞാൻ അതൊരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തതിന് ശേഷം ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം, എന്നിട്ട് റിസൾട്ട് തന്നെ ഞാൻ അടുത്തൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. സോ ഇത്രയും സ്റ്റെപ്സ് ആണ്. അപ്പോൾ എത്ര സ്റ്റെപ്സായി, ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്യാൻ മൂന്ന് സ്റ്റെപ്പ്, രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യാൻ രണ്ട് സ്റ്റെപ്പ്, അത് കഴിഞ്ഞാൽ രജിസ്റ്റർ ഇ എന്ന് പറയുന്ന വാല്യൂന് മൂവ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞാൽ ടെമ്പററി വേരിയബിളിലെ രജിസ്റ്ററിലേക്ക് രജിസ്റ്ററിൽ നിന്ന് ടെമ്പററി വേരിയബിളിലേക്ക് മൂവ് ചെയ്യാനൊരു ഒരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞാൽ സബ്ട്രാക്ഷൻ ചെയ്യാൻ, ഫൈനലി ടി ഫോറിൽ. സോ യു ഹാവ് ടെൻ സ്റ്റെപ്സ് ഇൻ ടോട്ടൽ. ഓക്കെ, ഇതാണ് എൻ്റെ പ്രൊസീജിയർ. ഇനി ഇതിന് പകരം ഞാൻ ഒന്ന് റീഓർഡർ ചെയ്യാണ്, ആദ്യം സി പ്ലസ് ഡി ഇൻറ്റു ഇ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്തു, അതിന് ശേഷം എ പ്ലസ് ബി ആഡ് ചെയ്തിട്ട് അതിനെ സബ്ട്രാക്ട് ചെയ്യണം. സോ ഞാൻ ഓർഡർ മാറ്റിയിരിക്കുന്നത് ടി വൺ എന്ന് പറയുന്ന സ്റ്റേജിൻ്റെ അകത്ത് സി പ്ലസ് ഡി, ടി ടു ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ടി ടു, ടി വൺ ഇസ് ടി ത്രീ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി, ആൻഡ് ടി ഫോർ ഇസ് ഈക്വൽ ടു ടി വൺ മൈനസ് ടി ത്രീ. എൻ്റെ ഇൻ്റർമീഡിയറ്റ് കോഡിന് ചേഞ്ചസ് ഒന്നുമില്ല, സെയിം സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, ബട്ട് ഐ ഹാവ് ജസ്റ്റ് ചേഞ്ച് ദ ഓർഡർ. ഇനി ഇത് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ മാതിരി ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്, നമ്മൾ സെയിം ഒരു രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു, ഡി എന്ന് പറയുന്ന വാല്യൂ ആർ സീറോ എന്ന് പറയുന്ന ആദ്യത്തെ രജിസ്റ്റർ വെച്ച് ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, രജിസ്റ്ററിന് ഇ എന്ന് പറയുന്ന വാല്യൂവിൻ്റെ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്തു. അത് കഴിഞ്ഞ് അതിനെ മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതിനെ തിരിച്ച് വേറൊരു വേരിയബിളിലേക്ക് വേറൊരു രജിസ്റ്ററിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അത്രയും വശം നിർത്തി. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിൻ്റെ ഒരു രജിസ്റ്ററിൽ കാണുന്നുണ്ട്. ഇനി അടുത്തപ്പം എത്ര സ്റ്റെപ്പായി? നാല് സ്റ്റെപ്പായി കേട്ടോ. ഇനി അടുത്ത സ്റ്റേജിൽ എന്താ ചെയ്യേണ്ടത്? എയും ബിയും മൈനസ് ചെയ്യണം. എയും ബിയും മൈനസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എനെ ഒരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തു, ഇനി ബിനെ ആഡ് ചെയ്തു, അത് വേറൊരു രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പം രണ്ട് സ്റ്റെപ്പ്, നാലും രണ്ടും ആറ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് അടുത്ത എന്താണ്? ഇപ്പം ആർ സീറോ എന്ന് പറയുന്ന രജിസ്റ്ററിൽ എ മൈനസ് ബി ഉണ്ട്, അതേമാതിരി ആർ വൺ എന്ന് പറയുന്ന രജിസ്റ്ററിൽ സി മൈനസ് ഡി ഇൻറ്റു ഇ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും സബ്ട്രാക്ട് ചെയ്യാം അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ടി ഫോർ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. സോ ഐ ഹാവ് എ ടോട്ടൽ ഓഫ് 8 സ്റ്റെപ്സ്. നേരത്തെ ഞാൻ ഇതേ ഇക്വേഷൻ തന്നെ അല്ലെങ്കിൽ ഇതേ ഇൻസ്ട്രക്ഷൻ തന്നെ റീഓർഡർ ചെയ്യാണ്ട് പ്രോപ്പർ ഓർഡറിൽ വന്ന സമയത്ത് 10 സ്റ്റെപ്പ് ആണെങ്കിൽ ഞാൻ ഒന്ന് റീഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഷിഫ്റ്റിംഗ് ഫ്രം ദ രജിസ്റ്റേഴ്സ് ടു ആൻഡ് ഫ്രം ദ രജിസ്റ്റേഴ്സ് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റി. സോ എൻ്റെ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് കുറഞ്ഞു, ഫൈനൽ ഇൻസ്ട്രക്ഷൻസ്. സോ മൈ ഇവാലുവേഷൻ ബിക്കംസ് ലിറ്റിൽ മോർ ബെറ്റർ അല്ലേ. സോ ദിസ് ഇസ് വാട്ട് ഇസ് മെൻ ബൈ ദ ചോയ്സ് ഓഫ് ഇവാലുവേഷൻ. ഏത് ഇവാലുവേഷൻ ഓർഡർ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ചെയ്യണോ റീഓർഡർ ചെയ്യണോ? ചില സമയത്ത് നമ്മൾ റീഓർഡർ ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസ് കൂടാം. സോ അത് ഓർഡർ ചെയ്യുന്നതാണോ ഓർഡർ ചെയ്യാത്തതാണോ ഐഡിയൽ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ഇഷ്യൂ ഇൻ കോഡ് ജനറേഷൻ. സോ നമ്മൾ പറഞ്ഞു ഏത് ഐ ആർ യൂസ് ചെയ്യണം, അതേമാതിരി ഏത് ലെവൽ ഓഫ് ഐ ആർ യൂസ് ചെയ്യണം, ഇൻപുട്ട് എന്ത് ടൈപ്പ് ഓഫ് ഇൻപുട്ട് ആണ് വരാൻ പോകുന്നത്, ടാർഗറ്റ് പ്രോഗ്രാം എന്താണ്, രണ്ടാമത്തെ ഇഷ്യൂ ടാർഗറ്റ് പ്രോഗ്രാം എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ടാർഗറ്റ് പ്രോഗ്രാം ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, അതേമാതിരി മൂന്നാമത്തെ ഇഷ്യൂ പറഞ്ഞത് ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ, രജിസ്റ്റർ അലോക്കേഷൻ ആൻഡ് ദ ഓർഡർ ഇൻ വിച്ച് ദി ഇവാലുവേഷൻ ഹാസ് ടു ബി പ്രൊസീഡ്. ദീസ് ആർ ദ ബേസിക് ഇഷ്യൂസ് ഇൻ കോഡ് ജനറേഷൻ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ടാർഗറ്റ് ലാംഗ്വേജ്. നമ്മളറിയാം നമ്മൾ എന്താ ഇപ്പോഴത്തെ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്, നമുക്ക് നല്ലൊരു കോഡ് ജനറേഷൻ ജനറേറ്ററിനെ ഡിസൈൻ ചെയ്യണം. സോ നല്ലൊരു കോഡ് ജനറേറ്ററിനെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടാർഗറ്റ് മെഷീൻ എന്താണ്, അതേമാതിരി അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണെന്ന് കുറിച്ചുള്ള ഒരു അറിവ് വേണം അല്ലേ. സോ ഫെമിലാരിറ്റി വിത്ത് ദ ടാർഗറ്റ് മെഷീൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇസ് വെരി മച്ച് നെസസറി ഫോർ ഡിസൈനിങ് എ ഗുഡ് കോഡ് ജനറേറ്റർ. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു യൂസ് എ ടാർഗറ്റ് ലാംഗ്വേജ് അസംബ്ലി കോഡ് ഫോർ എ സിമ്പിൾ കമ്പ്യൂട്ടർ ദാറ്റ് ഇസ് എ റിപ്രസെൻറ്റേറ്റീവ് ഓഫ് മെനി രജിസ്റ്റർ സിസ്റ്റംസ്. സോ നമ്മുടെ ടാർഗറ്റ് മെഷീൻ മോഡൽ ചെയ്യുന്നത് ഒരു 3 അഡ്രസ് മെഷീനാണ്. അതിനകത്ത് പെർമിറ്റ് ചെയ്യുന്നത് ലോഡ്, സ്റ്റോർ, കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻ, ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അൺകണ്ടീഷണൽ ജമ്പ്സ്, ഇത്രയായിരിക്കും നമ്മൾ പെർമിറ്റ് ചെയ്യുന്നത്. അതേമാതിരി തന്നെ വി ബി യൂസിങ് എ ബൈറ്റ് അഡ്രസ്സബിൾ മെഷീൻ വിത്ത് എൻ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് റേഞ്ച് ഫ്രം ആർ സീറോ ടു ആർ എൻ, എൻ മൈനസ് വൺ ആക്ച്വലി. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആണ്. ഇൻസ്ട്രക്ഷൻസ് ലോഡ് ഓപ്പറേഷൻ ഉണ്ട്, സ്റ്റോർ ഉണ്ട്, കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻസ് ഉണ്ട്, ജമ്പ് സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് നോക്കാം. എന്താണ് ലോഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു ലോഡ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എൽ ഡി ഡി എസ് ടി കോമ എ ഡി ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇൻസ്ട്രക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ 3 അഡ്രസ് കോഡ് റൈറ്റ്. സോ ഇറ്റ് വിൽ ബി ലോഡിംഗ് ദ വാല്യൂ ഇൻ ദ ലൊക്കേഷൻ എ ഡി ഡി ആർ ടു ദ ലൊക്കേഷൻ ഡി എസ് ടി, ഡെസ്റ്റിനേഷൻ അഡ്രസ്സിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് സ്റ്റോർ ഓപ്പറേഷൻ എന്താണ്? സ്റ്റോർ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എസ് ടി എക്സ് കോമ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റോർ ദ വാല്യൂ ഇൻ ദ രജിസ്റ്റർ ആർ ടു ദ ലൊക്കേഷൻ എസ്. ഓക്കെ, ഇവിടെ എന്താ ഇൻസ്ട്രക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എക്സ് ഇക്വൽ ടു ആർ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ അസൈൻമെൻ്റ് ആണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് കമ്പ്യൂട്ടേഷൻസ്. കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കും കമ്പ്യൂട്ടേഷണൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്? ദാറ്റ് ഇസ് ഒ പി ഡി എസ് ടി സോഴ്സ് വൺ സോഴ്സ് ടു. ഓക്കെ, ഒ പി എന്ന് പറയുന്നത് എന്താണ്? ഒ പി എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ കോഡാണ്. ഓക്കെ, പ്ലസ് മൈനസ് ആഡ് സബ്ട്രാക്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് എക്സെട്രാ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഒ പി എന്ന് പറയുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ വേറെ ഏതാ ഓപ്ഷൻസ് ഉള്ളത്? മൂവ് ഒരു പോസിബിലിറ്റിയാണ്. മൂവ്, മൾ, ആഡ്, സബ് ഇതെല്ലാം ഓപ്പറേഷൻസ് ആണ്. ഡി എസ് ടി എന്നാണ് ഡെസ്റ്റിനേഷൻ, എസ് ആർ സി എന്ന് പറഞ്ഞത് ഫസ്റ്റ് സോഴ്സ്, സെക്കൻഡ് സോഴ്സ്, രണ്ട് ഓപ്പറേൻസ്. ഇനി കണ്ടീഷണൽ ജംപ്സ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? അൺകണ്ടീഷണൽ ജംപ്സ് ആണെങ്കിൽ ബി ആർ ടു ലേബൽ എൽ, ബി ആർ സ്പേസ് എൽ. എന്ന് വെച്ചാൽ എന്താ ചെയ്യാൻ പോകുന്നത്? ബ്രാഞ്ച് ചെയ്യും, എന്നിട്ട് വിൽ ബി മൂവ് ടു ദ ലൊക്കേഷൻ എൽ. ഇനി കണ്ടീഷണൽ ജംപ്സ് എങ്ങനെയാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കണ്ടീഷൻ ആർ എൽ, ആർ എന്ന് പറയുന്നത് ബി കണ്ടീഷൻ ടു ആണെങ്കിൽ ആർ എന്ന് പറയുന്ന രജിസ്റ്റർ, എൽ എന്ന് പറയുന്നത് ലേബൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഞാൻ പറയുന്നത്, ബി എൽ ടി സെഡ് ആർ കൊമ്മ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ് ജംപ് ടു ലേബൽ എൽ ഇഫ് ദ രജിസ്റ്റർ വാല്യൂ ഇസ് ലെസ് ദാൻ സീറോ. ഓക്കെ, ഇനി അപ്പൊ ഇത്രയാണ് നമ്മൾ ആക്സസ് നമ്മൾ എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ടാർഗറ്റ് മെഷീൻ്റെ അകത്ത് നമുക്ക് അഡ്രസ്സിംഗ് മോഡ് എന്തൊക്കെയാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ്, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് അഡ്രസ്സിംഗ് മോഡിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്? നമുക്ക് സിക്സ് ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ആദ്യത്തേത് ആബ്സല്യൂട്ട്. ആബ്സല്യൂട്ട് മോഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എം. അവിടെ നമുക്ക് അഡീഷണൽ കോസ്റ്റ് എന്താണ്? വൺ ആയിരിക്കും ആഡ് കോസ്റ്റ്. ഇനി അടുത്തത് രജിസ്റ്റർ ആണ്. രജിസ്റ്ററിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആറ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആറിന് എന്തെങ്കിലും അഡീഷണൽ കോസ്റ്റ് ഉണ്ടോ? ഇല്ല, രജിസ്റ്ററിലാണ് വാല്യൂ ഉള്ളതെങ്കിൽ നമുക്ക് മാറ്റങ്ങളൊന്നുമില്ല. സോ കോസ്റ്റ് വിൽ ബി സീറോ. ഇനി അടുത്തത് ഇൻഡെക്സ്ഡ് ആണെങ്കിലോ? ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സി ഓഫ് ആർ. സി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? സി പ്ലസ് കണ്ടൻസ് ഓഫ് ആർ. വാട്ട് എവർ ഇസ് ദെയർ ഇൻ സി പ്ലസ് കണ്ടൻസ് ഓഫ് ആർ. അവിടെ ഉണ്ടല്ലോ ആർ രജിസ്റ്ററിൽ കണ്ടൻസ് എടുത്തു ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു. സോ യുവർ അഡീഷണൽ കോസ്റ്റ് ബിക്കംസ് വൺ. ഇനി ഇൻഡയറക്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സ്റ്റാർ ആർ. ഓക്കെ, സ്റ്റാർ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ കണ്ടൻസ് ഓഫ് ആർ. സോ അവിടെ നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഉണ്ടോ? ഇല്ല, കോസ്റ്റ് വിൽ ബി സീറോ. ഇനി ഇൻഡയറക്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ സി ഓഫ് ആർ അല്ലേ. ആ സ്റ്റാർ സി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൻസ് ഓഫ് സി പ്ലസ് കണ്ടൻസ് ഓഫ് ആർ. ആറിലെ കണ്ടൻസ് എന്താണോ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? സിയിലെ കണ്ടന്റ് ആഡ് ചെയ്തു. എന്നിട്ട് ആറ് ലൊക്കേഷനിൽ എന്ത് കണ്ടന്റ് ആണോ ഉള്ളത് അതാണ് നമ്മൾ റിട്ടീവ് ചെയ്യുന്നത്. അതിന് നമുക്ക് ആഡഡ് കോസ്റ്റ് വരുന്നത് വൺ ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് ലിറ്റർ, ദാറ്റ് ഇസ് നമ്മൾ ഡയറക്റ്റ് വാല്യൂ ഹാഷ് സി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ആഡഡ് കോസ്റ്റ് ഉണ്ടോ? ഉണ്ട്. ആ ലിറ്ററൽ വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് ആഡഡ് കോസ്റ്റ് വൺ. അപ്പൊ നമുക്ക് നോക്കാം, ഒരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് സെഡ്. നമുക്കത് മെഷീൻ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ആദ്യം വൈ എന്നുള്ള വാല്യൂവിനെ ആർ വൺ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് സെഡ് എന്ന് പറയുന്ന വാല്യൂവിനെ ആർ ടു എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? വിൽ ബി സബ്ട്രാക്ടിങ് ആർ വൺ ആർ ടു ഫ്രം ആർ വൺ ആൻഡ് ദെൻ സ്റ്റോറിങ് ഇറ്റ് ഇൻ ആർ വൺ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? യു ഹാവ് ടു സ്റ്റോർ ഇറ്റ് ആർ വണ്ണിലുള്ളത് എന്താണോ അത് നമ്മൾ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തു? സെഡിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, സോ ഇതൊരു ഒരു ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു സാമ്പിൾ ഇൻസ്ട്രക്ഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, എ ഓഫ് ജെ ഇസ് ഈക്വൽ ടു സീറോ. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് എന്താ ഇവിടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ജെ എന്ന് പറയുന്ന ഇൻഡെക്സ്, ജെ എന്ന് പറയുന്ന വേരിയബിൾ, അല്ലെങ്കിൽ ജെയിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എ ഓഫ് ജെയിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? സീനെ നമ്മൾ ആർ വണ്ണിലേക്ക് ലോഡ് ചെയ്യും. രണ്ടാമത് ജെ എന്ന് പറയുന്ന ഇൻഡെക്സിനെ നമ്മൾ ആർ വണ്ണിലേക്ക് ലോഡ് ചെയ്തു. ഇനി അടുത്ത എന്താണ്? സ്റ്റാർട്ടിങ് ഇൻഡെക്സ് എന്ന് നമുക്ക് എന്ത് മാറ്റണം? ജെന്റെ വാല്യൂ എത്രയാണോ, എത്ര നമ്പേഴ്സ് ആണോ നമ്മൾ പറയുന്നത് അല്ലേ, അപ്പൊ എത്ര ലൊക്കേഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ എന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ എയ്റ്റ് ആണ് അല്ലേ. അപ്പൊ മൾട്ടിപ്ലൈ ആർ ടു ആർ ടു കോമ എയ്റ്റ്. ഇനി എന്ത് ചെയ്യണം? ആർ വണ്ണിൽ എന്താണോ ഉള്ളത് അത് എവിടെ സ്റ്റോർ ചെയ്യണം? എ ഓഫ് ആർ ടു. ആർ ടു എന്ന് പറയുന്നത് എന്താണ്? ജെ എന്ന് എ എന്ന് പറയുന്ന അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ടൈപ്പ് എന്താണോ അത് ഇൻടു, ഫോർ എക്സാമ്പിൾ എ ഓഫ് സെവൻ എന്ന് പറഞ്ഞതാണെങ്കിൽ, എ എന്ന് പറയുന്നത് സീറോത്ത് ലൊക്കേഷനിലാണെങ്കിൽ നമ്മൾ എ സെവൻ എ ഓഫ് സെവൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിജർ ആണോ? നമ്മളെ സീനോ കോൺസെപ്റ്റ് ആണെങ്കിൽ ഇൻഡിജർ ആണെങ്കിൽ എത്ര ബൈറ്റ്, എത്രാമത്തെ ബൈറ്റിലായിരിക്കും? സെവൻ ഇൻറ്റു ടു ഫോർട്ടീൻത്ത് ബൈറ്റിലായിരിക്കും. ഫോർട്ടീൻ പ്ലസ് എ എന്ന് പറയുന്നതിന്റെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എന്താണോ അതിന്റെ കൂടെ ഫോർട്ടീൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ലൊക്കേഷനിലെ കണ്ടന്റ് ആണ് എനിക്ക് റിട്രീവ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്റ്റോർ എ ഓഫ് ആർ ടു കോമ ആർ. ഓക്കെ, വി ആർ സപ്പോസിങ് ദാറ്റ് ഓൾ ദ എലിമെന്റ്സ് ആർ ഓഫ് എയ്റ്റ് ബൈറ്റ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫോർ ബൈറ്റ് ആണെങ്കിലോ, ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ഫോർ ബൈറ്റ് ആണ്. അപ്പം നമ്മുടെ ആർ വൺ എന്ന് പറയുന്നത് എന്താ, ആർ ടു എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, ആർ ടു ഇൻറ്റു എയ്റ്റ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സോ ഇനി അടുത്ത നമുക്ക് വേണ്ടത് കണ്ടീഷൻ ജംപ്സ് എങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് കണ്ടീഷൻ ജംപ് എന്താണ്, ഇഫ് എക്സ് ലെസ് ദാൻ വൈ ഗോ ടു വൈ. എന്താ ചെയ്യേണ്ടത്, ആദ്യം എക്സിനെയും വൈനെയും നമ്മൾ രണ്ട് രജിസ്റ്ററിലേക്ക് ആർ വൺ ആർ ടു രജിസ്റ്റേഴ്സിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി അടുത്ത എന്താ ചെയ്യുന്നത്, എക്സ് ലെസ് ദാൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, യു ആർ ഗോയിങ് ടു സബ്ട്രാക്ട് ദീസ് ടു. റിലേഷൻ ആണ് നോക്കുന്നത്. സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, എക്സ് ടു മൈനസ് എക്സ് മൈനസ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ സീറോ, ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ. ലെസ് ദാൻ സീറോ ആണെങ്കിൽ എന്താ സ്റ്റോർ ചെയ്യേണ്ടത്, വി ഹാവ് ടു ജംപ് ടു എ. സോ ഇത്രയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു, അഡ്രസ്സിങ് മോഡ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് പ്രോഗ്രാം കോസ്റ്റ്. ഒരു പ്രോഗ്രാമിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് അത് റൺ ചെയ്യുന്നതുവരെയായിരിക്കും അതിൻ്റെ കോസ്റ്റ്. സോ ക്യാൻ സേ ദാറ്റ് ദ പ്രോഗ്രാം കോസ്റ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ കോസ്റ്റ് ഓഫ് കമ്പൈലിംഗ് ആൻഡ് റണ്ണിങ് ദ പ്രോഗ്രാം. അല്ലേ, രണ്ട് കാര്യങ്ങളാണ്. അപ്പം നമുക്ക് കമ്പൈലേഷൻ ടൈം, കമ്പൈലേഷൻ ലെങ്ത്, റണ്ണിങ് ടൈം, പവർ കൺസംപ്ഷൻ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു പ്രോഗ്രാമിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കമ്പൈലിങ്ങിൻ്റെയും അതേമാതിരി അത് റണ്ണിങ്ങിൻ്റെയും എന്ന് കമ്പ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് അത് വലിയൊരു ടീഡിയസ് ടാസ്ക്കാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് പറയുക, കുറച്ച് കോമൺ മെഷേഴ്സ്, ദാറ്റ് ഇസ് ലെങ്ത് ഓഫ് കമ്പൈലേഷൻ, അല്ലെങ്കിൽ ദ സൈസ്, ദ ടൈം, റണ്ണിങ് ടൈം, പവർ കൺസംപ്ഷൻ, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഒരു പ്രോഗ്രാമിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒരു ഇൻസ്ട്രക്ഷൻ കോസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വൺ നമ്മുടെ അഡ്രസ്സിങ് മോഡ്, ഓരോ ഓപ്പറേറ്ററിൻ്റെ അഡ്രസ്സിങ് മോഡ് പ്ലസ് വൺ ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അത് ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അഡ്രസ്സിങ് മോഡ്. നമ്മൾ കഴിഞ്ഞ നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഓരോ ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ആബ്സല്യൂട്ട് ആണെങ്കിൽ വൺ, രജിസ്റ്റർ ആണെങ്കിൽ സീറോ, ഇൻഡെക്സ്ഡ് ആണെങ്കിൽ വൺ, നമ്മൾ പറഞ്ഞിരുന്നു. സോ എന്താണോ എൻ്റെ അഡ്രസ്സിങ് മോഡ് അത് പ്ലസ് വൺ ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്കറിയേണ്ടത് അഡ്രസ്സിങ് മോഡ്സിൻ്റെ അത്. അപ്പം നമുക്കിങ്ങനെ പറയാം, രജിസ്റ്റേഴ്സ് ആണെങ്കിൽ അഡ്രസ്സിങ് മോഡ് ഇൻവോൾവിങ് രജിസ്റ്റേഴ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് സീറോ അഡീഷണൽ കോസ്റ്റ് ആണ്. മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെയും പിന്നെയും ഒരു അഡീഷണൽ കോസ്റ്റ് വരും. കാരണം എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഫെച്ച് ചെയ്യേണ്ട റിക്വയർമെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ നോക്കാം. മൂവ് ആർ സീറോ ആർ വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ, എന്താണ് ആർ സീറോ എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ അകത്തുള്ള കണ്ടൻറ്റ് ആർ വണ്ണിലേക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ മൂവ്മെൻറ്റ് ഒരു കോസ്റ്റ് മാത്രമാണ്. ഓക്കെ, ഇനി മൂവ് ആർ സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ സീറോ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ രജിസ്റ്ററിലുള്ള വാല്യൂവിനെ നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷൻ എമ്മിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്, എന്തൊക്കെയാണ്, ഒരു മൂവ്മെൻറ്റ് ദാറ്റ് ഇസ് മൂവ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഓപ്പറേഷനിലെ ഒരു കോസ്റ്റ്, അതേമാതിരി ഒരു കോസ്റ്റ് എന്തിൻ്റെ ആയിരിക്കും, മെമ്മറിയിൽ നിന്ന് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണം, രജിസ്റ്ററിൽ നിന്ന് മെമ്മറിയിലേക്കാണ്. അപ്പോൾ അവിടെ അഡ്രസ് മോഡിൽ ചേഞ്ച് ഉണ്ട്, സോ യു ഹാവ് എൻ അഡീഷണൽ കോസ്റ്റ്. ഇനി അടുത്തത് മൂവ് എം കോമ ആർ സീറോ എന്ന് പറഞ്ഞാലോ, മെമ്മറി കണ്ടൻറ്റുള്ള രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യാൻ മൂവ്മെൻ്റെ ഒരു കോസ്റ്റ്, മെമ്മറി ലൊക്കേഷൻ ആണെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്യേണ്ടതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വൺ, അപ്പോൾ ടു ആയി. ഓക്കെ, ഇനി അടുത്തത് മൂവ് ഫോർ ബ്രാക്കറ്റിനുള്ള ആർ സീറോ എം എന്ന് പറഞ്ഞാലോ, അവിടെ നമുക്ക് മൂന്ന് പറയുന്നൊരു ഓപ്പറേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്ററിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യണം, ആർ സീറോ ഫോർ പ്ലസ് കണ്ടൻറ്റ് ഓഫ് ആർ സീറോ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യണം, അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. പിന്നെ അടുത്തത് എന്താണ്, മെമ്മറി ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യേണ്ടതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പം മൂന്ന് കോസ്റ്റ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ആഡ് ഫോർ ആർ സീറോ കോമ ട്വൽവ് ആർ വൺ, എന്തായിരിക്കും അതിൻ്റെ കോസ്റ്റ്, ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഓക്കെ, എന്തൊക്കെ വന്നു, ഇപ്പോൾ നമുക്ക് ആദ്യം എഡിഷൻ്റെ ഒരു ഒരു കോസ്റ്റ് ഉണ്ട്, രജിസ്റ്ററിന് കമ്പ്യൂട്ട് ചെയ്തിട്ട് ഒരു കോസ്റ്റ് ഉണ്ട്, രണ്ടാമത്തെ ഒരു കണ്ടൻറ്റ് ദാറ്റ് ഇസ് ട്വൽവ് സ്റ്റാർ ട്വൽവ് ഇൻറ്റു ആർ വൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പം മൂന്ന് കോസ്റ്റ് ആയിരിക്കും അതിന് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ. നമ്മൾ ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സെലക്ട് ചെയ്തത്? അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് ചേഞ്ച് ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എക്സ് ഈസ് ഈക്വൽ ടു ആർ സീറോ പ്ലസ് ആർ വൺ എന്ന് പറയുന്നതാണ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് സോറി എക്സ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് എന്ന് പറയുന്നതാണ് ഒരു ഓപ്പറേഷൻ എങ്കിൽ നമ്മൾ ചെയ്യുന്നത് എത്ര എത്ര ഓപ്പറേഷൻസ് ഉണ്ട്? ആദ്യം തന്നെ വൈനെ ആർ സീറോയിലേക്ക് സ്റ്റോർ ചെയ്യണം, രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. സ്റ്റോർ ചെയ്തതിന് ശേഷം അടുത്ത വാല്യൂനെ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് ആ രജിസ്റ്ററിൻ്റെ അകത്ത് നമുക്ക് വാല്യൂ ആഡ് ചെയ്യണം അല്ലേ. രണ്ട് ഓപ്പറേഷനെ അത് കഴിഞ്ഞിട്ട് മൂവ് ചെയ്യണം. മൂന്ന് ഓപ്പറേഷനുണ്ട്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ നോർമൽ ഒരു ത്രീ അഡ്രസ് കോഡ്. ഞാൻ പറയാണ് എക്സ് ഇസ് ഈക്വൾ ടു എ പ്ലസ് വൺ. അതിൻ്റെ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്? നമുക്ക് പല ടൈപ്പിൽ നമുക്ക് ചെയ്യാം. ഒന്ന് ഇൻക്രിമെൻ്റ് എ എന്ന് പറഞ്ഞ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ഉള്ളത്? ആഡ് ഹാഷ് വൺ കൊമ്പ എ. ഇൻക്രിമെൻ്റ് എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വാല്യൂ ഒരു ഓപ്പറേഷൻ രണ്ട് കോസ്റ്റാണ്. ഇനി ആഡ് സ്ലാഷ് ഹാഷ് വൺ കൊമ്പ എ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ന്യൂമെറിക്കൽ ഓപ്പറേഷൻ്റെ ഒരെണ്ണമുണ്ട്, അഡീഷൻ്റെ ഒരെണ്ണമുണ്ട്, വേരിയബിളിൻ്റെ സ്റ്റോർ ചെയ്യാനുള്ളത്. അപ്പം മൂന്ന് കോസ്റ്റ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് ഏതാണോ ഐഡിയൽ ഇൻസ്ട്രക്ഷൻ അത് നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പോസിബിൾ ആണ്. എങ്ങനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡിനെ, നമ്മൾ ഇൻ്റർമീഡിയറ്റ് കോഡാണല്ലോ കിട്ടിയിരിക്കുന്നത്, ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനെ നമ്മൾ എങ്ങനെയാണ് ടാർഗറ്റ് മെഷീൻ്റെ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? ലുക്കിംഗ് അറ്റ് ദ കോഡ് ജനറേഷൻ, നമ്മളിത് യൂസ് ചെയ്യുന്നത് പ്രൊസീജിയർ കോൾസും റിട്ടേണും യൂസിങ് സ്റ്റാറ്റിക് ആൻഡ് സ്റ്റാക്ക് അലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ബേസിക്കലി ഒരു ലോജിക്കൽ അഡ്രസ്സിനെ നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് നാല് ഏരിയയിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ നാല് ടൈപ്പ് ഓഫ് ലൊക്കേഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിറ്റർമിൻഡ് ഏരിയ കോഡ്. രണ്ടാമത് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിറ്റർമിൻഡ് ഫോർ ഡാറ്റ ഏരിയ വിച്ച് ഇസ് ബൈ സ്റ്റാറ്റിക്. ഇനി ഡൈനാമിക്കലി മാനേജ്ഡ് ഹീപ്പും നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റോറേജ് ഓർഗനൈസേഷൻ പറഞ്ഞ സമയത്ത് നമ്മളൊരു ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു കോഡ് സ്റ്റാറ്റിക് ഹീപ്പ് സ്റ്റാക്ക്. സ്റ്റാറ്റിസ്റ്റിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ കോഡ് അതായിരിക്കും അത് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിറ്റർമിൻ ചെയ്യും. ഇനി അതേമാതിരി തന്നെ ഡാറ്റ ഏരിയ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിറ്റർമിൻ ചെയ്യാനാണെങ്കിൽ സ്റ്റാറ്റിക് എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഹീപ്പിൽ നമ്മൾ ഡൈനാമിക് അലൊക്കേഷൻ്റെ സമയത്താണ് ഹീപ്പ്, അതേമാതിരി സ്റ്റാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത് ആക്ടിവേഷൻ റെക്കോർഡ്സ് ഇതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സിക്യൂട്ടബിൾ ടാർഗറ്റ് കോഡ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യാൻ കോഡ് ആ ഏരിയ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്, നമുക്കത് കമ്പൈൽ ടൈമിൽ തന്നെ അറിയാൻ പറ്റും. ഇനി രണ്ടാമത്തത് നമ്മുടെ ഗ്ലോബൽ വേരിയബിൾസും അല്ലെങ്കിൽ അതർ കമ്പൈൽ ടൈമിൽ അല്ലെങ്കിൽ കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്ന ബാക്കിയുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റാറ്റിക് ലൊക്കേഷൻ യൂസ് ചെയ്യും. ഈ സ്റ്റാറ്റിക് ഒക്കെ നമുക്ക് എപ്പോൾ ഡിറ്റർമിൻ ചെയ്യും? സ്റ്റാറ്റിസ്റ്റിക്കലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും കമ്പൈലേഷൻ ടൈമിൽ തന്നെ. അടുത്ത നമുക്കുള്ളത് ഡൈനാമിക്കലി ജനറേറ്റഡ് ഒരു ഏരിയയുണ്ട് ഹീപ്പ്. ഹീപ്പിൽ എന്താ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ്റെ സമയത്ത് അലോട്ട് ചെയ്യുന്നതും ഫ്രീ ചെയ്യുന്നതും ചെയ്യുന്ന വേരിയബിൾ ഒബ്ജക്ട്സിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഹീപ്പ്. അതേമാതിരി തന്നെ സ്റ്റാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിനായിരുന്നു ആക്ടിവേഷൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് കോഡിൽ അഡ്രസ്സിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ താങ്ക് യു.